Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tad Grahagayurevaiha Darsanasravanayur Anyushanjabrash Darsanasravanayur Vishayata Grihikivunnana Darsanasravanayur. ഇവിടെ ഒരു വിഷയമുണ്ട്, ദർശന ശ്രവണം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന അനുഭവം. ഞാൻ അടുത്ത് പറയുന്നു, അന്വേഷിച്ച് ഉപലക്ഷണം അടുത്തു തന്നെ മൊത്തത്തിൽ അത് അനുഭവം നിർത്താൻ മതി. ഓരോന്ന് പറയേണ്ട സ്പർശനം, രസനം, അങ്ങനെ പറയേണ്ട കാര്യമില്ല. മനനം, മന്തവ്യം, അങ്ങനെ പറയേണ്ട, അനുഭവം നിർത്താൻ. അനുഭവങ്ങൾ അത് അവിടെ ഗ്രാഹകനും ഗ്രാഹ്യവുമുണ്ട്, ഭേദമുണ്ട്, അനുഭവിക്കുന്നതെല്ലാം വിഷയമാണ്. അപ്പോൾ വളരെ പരിശ്രമിച്ച് നേടിയെടുക്കുന്ന സമാധി പോലുള്ള വിശിഷ്ടമായ അവസ്ഥകളെ നിസാരവത്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ അതിനെക്കുറിച്ചുള്ള തത്വ നിർണയം എന്താണെന്ന് പറയുക. ഓരോ അവസ്ഥയ്ക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അതെല്ലാം അതിദുർലഭമായ അവസ്ഥകളാണ്, അതിനൊന്നും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ. ഇതില് സുഖം, അദ്വൈതത്തിന്റെ ദൃഷ്ടിയിൽ സുഖം എന്താണെന്ന് പറയുക. ഉപനിഷത്ത് സുഖത്തെ എങ്ങനെ നിർവചിക്കുന്നു അത് പറയുക. മറ്റേതെങ്കിലും മോശമാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, നിസ്സാരമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ അവിടെ ദർശനങ്ങളില്ല, ഇന്ദ്രിയ വ്യാപാരമില്ല, മനസ്സിന്റെ വ്യാപാരമില്ല. അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ മനനം പ്രവൃത്തം ദുഷ്ടമ്യം നാണ്യം. ഇവിടെയും അത് മനസ്സിലാക്കിക്കോളണം. ഇവിടെ നാണ്യ പശ്യതി നാണ്യ ശൃണോതി എന്ന് പറഞ്ഞു. ഈ കാണുക കേൾക്കുക എല്ലാം ബാഹ്യേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ്. നിഷേധം മനസ്സിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു, നമ്മൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, മനസ്സുകൊണ്ട് അറിയുന്നില്ല. സമാധിയൊക്കെ മനസ്സിന്റെ അനുഭവങ്ങളാണ്. അവിടെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഷ്യകാരം പറയുന്നു, മനനത്വം അത്ര ഉത്തമ ദൃഷ്ടം. ഇവിടെ പറഞ്ഞതായി കണക്കാക്കിക്കൊള്ളു. മനസ്സില്ലാതെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുക, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം, അവിടെ മനസ്സുണ്ട്. ആ മനസ്സിന് ഇന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ പ്രവർത്തിക്കുക, അത് വേറെ. പക്ഷെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിന് എടുത്തോണം, മനസ്സുകൊണ്ട് അറിയുന്നതിനല്ല എടുത്തോണം. സമാധി സുഖത്തെ എന്തുകൊണ്ടറിഞ്ഞു ചോദ്യം ആരറിഞ്ഞു? മനസ്സുണ്ടെങ്കിലേ പറ്റും. മനസ്സ് ലയിച്ചു പോയാൽ പിന്നെ അവിടെ സുഖമില്ല, ദുഃഖമില്ല. സുഷുപ്തി, മൂർച്ച, ഭാഷകാലം പറയുന്നത് അതുപോലെ ഏതൊരവസ്ഥയും ഒന്നും അറിയാത്ത അവസ്ഥ. നമ്മൾ സാധാരണ പറയും, ഞാൻ ധ്യാനിക്കായിരുന്നു, സമാധിയുടെ പ്രതീക്ഷയിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. വല്ലാത്ത അവസ്ഥയായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. എന്നുവെച്ചാൽ ഉറങ്ങിപ്പോയി, ഉറക്കത്തെ ഉറക്കമെന്നറിയുന്നില്ലല്ലോ. ഉറങ്ങുമ്പോൾ ആരെങ്കിലായിരുന്നല്ലോ, അതാ ഞാൻ ഉറങ്ങുകയാണ്, ഇത് ഉറക്കമാണ്, അറിയുന്നില്ല. ഉണങ്ങിന് ശേഷം ഇത്രയും പറയാൻ പറ്റും, ഒന്നും അറിഞ്ഞില്ല, അത് ഉറക്കം. ഉറക്കത്തിൽ താരതമ്യമുണ്ട്. തടഞ്ഞും വരുന്ന എങ്ങനെ, അവിടെ ജാഗ്രത കടന്നു വരും. ചിലപ്പോൾ ജാഗ്രതനെ പൂർണ്ണമായി മാറ്റി നിർത്തി. ഉറക്കവും ജാഗ്രതയും തമ്മിലുള്ള ആ ഭേദം വളരെ വളരെ മൃദുവാണ്. അത് പലപ്പോഴും ആ ഭേദം തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നതിന് എത്ര പേര് ഉറങ്ങുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഉറങ്ങുകയാണോ അതേ ഉണർന്നിരിക്കുകയാണോ എന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. നമുക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു ഭാഗത്തുകൂടി ഉറക്കമുണ്ട്, ഒരു മയക്കം എന്ന് പറയുന്നുണ്ട്, മയങ്ങി മയങ്ങിയിരിക്കുന്നു. ഇന്നലെ ഉറങ്ങാതിരുന്നതിന്റെ ക്ഷീണം, എന്നാ എന്തൊക്കെ കേൾക്കുന്നുമുണ്ട്. അപ്പൊ അവിടെ എന്ത്, ഇത് ശരിക്കും ഇത് ഉറക്കമാണോ അതോ ജാഗ്രത ആണോ എന്ന് പറയാൻ വയ്യ. മനസ്സ് അങ്ങനെ ഇരിക്കും. ഇനി അതിൽ നിന്ന് ഒരു തെളിച്ചം വരുന്നു, പെട്ടെന്ന് ആ ഒരവസ്ഥയെ വിട്ടിട്ട് മനസ്സൊന്നുകൂടി ഉണരുന്നു. എന്തെങ്കിലും മനസ്സിനെ ഉണർത്തുന്നതിനുള്ള എന്തെങ്കിലും ഒരു നിമിത്തം ഉണർന്നു. അപ്പൊ അതങ്ങ് പാടെ ആ മനസ്സിന്റെ ആ മയക്കം, ആലസ്യമൊന്നും മയക്കമൊന്നും പറയാം, അതങ്ങ് വിട്ടിട്ട് പെട്ടെന്നത് ഒരു തെളിവിലൂടെ വരുന്നു ജാഗ്രതയായി. ആ ജാഗ്രതയിൽ വന്നാൽ തന്നെ മനസ്സിൽ പല ചിന്തകളും വന്നു കഴിഞ്ഞാൽ ആ ജാഗ്രത തന്നെ വേണ്ടത്ര ഉണർവ് കിട്ടുന്നില്ല, തെളിച്ചം കിട്ടുന്നു. മനസ്സ് ഭാഗികമായി ഒരിടത്തായിരിക്കും, ഭാഗികമായി വേറിടത്തായിരിക്കും. ഇവിടെ പറയുന്ന കേട്ടുകൊണ്ടിരിക്കും, ആ സമയം തന്നെ മനസ്സിന്റെ ഒരു ഭാഗം വേറെ ചിന്തിച്ചുകൊണ്ടിരിക്കും, നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഭൂതത്തിലേക്ക് പോകും, ചിലപ്പോൾ ഭാവിയിലേക്ക് പോകും. ശ്രവണത്തെ മനസ്സിലിക്കത്തില്ല. അപ്പോൾ അത് ജാഗ്രതയിൽ തന്നെ വരുന്ന ഭേദങ്ങൾ. ഇവിടെ സുഷുപ്തിയിൽ ഭേദം വരുന്നു. ഇനി അതിൽ നിന്ന് നല്ല ഇതെല്ലാം പൂർണ്ണമായും പറ്റിച്ചു കേവലമായ നിദ്രയിലേക്ക് പോകും. ജാഗ്രതത്തിന്റെ ഒരു സ്പർശമില്ലാതെ, സ്വപ്നത്തിന്റെ സ്പർശമില്ലാതെ കൂടുതൽ യത്നിക്കുമ്പോൾ, നേരത്തെ ശവനി ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്, പക്ഷിയെ ബന്ധിച്ച പക്ഷി ഇങ്ങനെ പറക്കുന്നു, പറന്നു 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 പൂർണ്ണമായും ക്ഷീണിക്കുമ്പോൾ ആ കുറ്റിയുടെ ചവിട്ടി തന്നെ ഒന്ന് വീഴുന്നു. അത് പൂർണ്ണമായും ക്ഷീണിച്ചാൽ പിന്നെ അതിനെ അനങ്ങാൻ പറ്റത്തില്ല, ഒരേ സമയം അങ്ങനെ തന്നെ കിടക്കും. അതുപോലെ ഗാഠനിദ്രിക്കൂടും, ഒരുപാട് ക്ഷീണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങളുണ്ട്, ഒന്നും അറിയാത്ത അവസ്ഥ. അതാണ് ധ്യാനിച്ചപ്പോൾ അതുവരെ മനസ്സുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടേയിരുന്നു. മനസ്സങ്ങോട്ട് പോയി പിടിച്ചു, ഇങ്ങോട്ട് പോയപ്പോൾ പിടിച്ചു, വേറെ കാര്യം ചിന്തിച്ച വേണ്ട. ഇങ്ങനെ മനസ്സുമായിട്ട് യുദ്ധം നടത്തി നടത്തി നടത്തിയ അവസ്ഥയാണ്. മനസ്സുമായിട്ട് ആരാ യുദ്ധം നടത്തുന്ന? മനസ്സ് തന്നെ. താൻ തന്റെ തലയ്ക്ക് അടിച്ച ആർക്കാ വേദനിക്കുന്നു? തനിക്ക് തന്നെ വേദനിക്കും, മറ്റാർക്കെങ്കിലും വേദനിക്കും. മനസ്സുമായിട്ട് യുദ്ധം നടത്തി കഴിഞ്ഞാൽ മനസ്സ് തന്നെ തളരും. അങ്ങനെ തളർന്നു കഴിഞ്ഞാൽ മനസ്സ് എന്ത് ചെയ്യും? മനസ്സ് എല്ലാ പ്രവർത്തനങ്ങളും പിൻവലിക്കും. അത് പിന്നെ അറിയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നതാണ്. ഗാഠനിദ്ര ഒന്നും അറിഞ്ഞില്ല, സമാധി പോയി ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാത്ത സമാധി, അത് ഉറക്കമാണ്. അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ അത് ഉറക്കത്തിന്റെ താരതമ്യം എന്ന് പറയുന്നതാണ്. പൂർണമായും മനസ്സ് വിലയിച്ചു പോകുന്നു, പ്രവർത്തിക്കാൻ ആകുന്നില്ല. അവിടെ നാന്യ പച്ചതി നാന്യ സുനോതി, വീണ്ടും ആ മനസ്സ് ഉണരുന്നു, വീണ്ടും അഭ്യാസം തുടരുന്നു. ജാഗ്രത നിന്ന് മനസ്സിന് ഗാഠനിദ്രയിലേക്ക് പോകാം, അല്ലെങ്കിൽ സുഷുപ്തിയുടെ പല തലങ്ങളിലേക്ക് പോകാം, സ്വപ്നത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ സമാധിയിലേക്ക് പോകാം. എല്ലാം ജാഗ്രതയിൽ നിന്നാണ് പോകുന്നത്. അവിടെ എല്ലാം വിഷയഗ്രഹണമുണ്ട്. എന്തിനെങ്കിലും ഗ്രഹിക്കും, ആനന്ദത്തെ ഗ്രഹിക്കും, മറ്റൊന്ന് ദുഃഖമില്ലാത്ത ആനന്ദത്തെ ഗ്രഹിക്കും. ഇതെല്ലാം മനസ്സിന്റെ പ്രവർത്തനം. സുഷുപ്തി ഒഴികെ ബാക്കിയെല്ലാം മനസ്സിന്റെ പ്രവർത്തനമാണ്. സമാധി വരെയുള്ളത് സുഷുപ്തി ഒഴികെ, സുഷുപ്തി അതല്ല. അവിടെ ഗാഠനിദ്രയിൽ എന്ന് വെച്ചാൽ അതെന്താ, മനസ്സ് പ്രവർത്തിക്കാതിരിക്കുന്നു, മനസ്സ് സ്വയം ഇല്ലാതാകുന്നു. അവിടെ ഇപ്പൊ മനസ്സാണ് അവിടെ മുഖ്യം, ഈ എല്ലാ അവസ്ഥയിലും കൊണ്ടെത്തിക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് ഇവിടെ മനസ്സിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭാഷകാലം പറയുന്നു മനനന്തു അത്ര ഉത്തമം, മനസ്സിനെ കൂടെ എടുത്തോണ്ട് ദൃഷ്ടവ്യം അത് പറഞ്ഞതായി മനസ്സിലാക്കുന്നു. അങ്ങനെ നാന്യ മനതേ, ഇവിടെ മനസ്സുകൊണ്ടൊന്നും നീ അറിയുന്നില്ല, മനസ്സിന്റെ പ്രവർത്തനമില്ല ഭൂമാവിൽ ആത്മാവിൽ, അതാണ് സുഖം. സുഖത്തിൽ മനസ്സില്ല. ഇപ്പൊ സുഷുപ്തിയെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ സുഷുപ്തി സാധ്യമല്ല, വ്യാഖ്യാനിക്കുന്നിടത്ത് അവസ്ഥയില്ല. സമാധിയെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ സമാധി പറ്റത്തില്ല, കാരണം വ്യാഖ്യാനിക്കുന്നിടത്ത് അവസ്ഥയില്ല. കർണങ്ങളെല്ലാം ഉപരമിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി. എങ്ങനെയാ ജാഗ്രത സമാധിയെ വ്യാഖ്യാനിക്കുന്നത്? പിന്നെ അത് സുഷുപ്തിയെ വ്യാഖ്യാനിക്കുന്നത് പോലെ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താണ് ഈ ജാഗ്രതയിലിരിക്കുന്നു തന്നെയാണ് സുഷുപ്തിയിലിരുന്നത്, ഈ ജാഗ്രതയിലിരിക്കുന്നു തന്നെയാണ് സമാധിയിലിരുന്നത്, ആ ഒരു ബന്ധം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജാഗ്രതയിലിരുന്നു കൊണ്ട് സമാധിയെ വ്യാഖ്യാനിച്ചാലും അത് പൂർണ്ണമാകത്തില്ല. ആ ഒരു വ്യാഖ്യാനവും പൂർണ്ണമല്ല, ഒരു അവസ്ഥാന്തരം എന്നേ പറയാൻ പറ്റും. അതാണ് പറയുന്നത് അത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ എത്തിച്ചേരുന്നു, അപ്പൊ അത് പറ്റുന്നില്ല. അവിടെ ആ അവസ്ഥയിൽ ആ അനുഭവത്തിൽ മനസ്സുണ്ടായിരുന്നെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന മനസ്സല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥൂലമായ മനസ്സല്ല ആ അനുഭവത്തിലിരുന്നത്. അതുകൊണ്ട് ഈ സ്ഥൂലമായ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അതിനെ പറയാൻ പറ്റുന്നില്ല. അതല്ലേ അവസ്ഥയിൽ നിന്ന് ഭ്രംശിച്ചു പോയി, വിധാനം എന്ന് പറയുന്ന അവസ്ഥ വന്നു, നിരോധത്തിൽ നിന്ന് മാറി വിധാനത്തിലേക്ക് വന്നു. നിരോധവും പതഞ്ജലി സ്പഷ്ടമായും പറയുന്നുള്ളതും ചിത്തത്തിന്റെ സംസ്കാരം തന്നെയാണ്. നിരോധം മറ്റൊന്നുമല്ല, ചിത്തത്തിന്റെ അവസ്ഥ തന്നെയാണെന്ന് പറയുന്നു. അതിനപ്പുറമൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല. ഇതെല്ലാം മനനം, മനസ്സിന്റെ അവസ്ഥയാണ്, മനസ്സിന്റെ വിഷയങ്ങളാണ്. ഇനി അനുഭവം എന്ന് പറഞ്ഞാലോ അതും മനസ്സിന്റെ തന്നെ. പ്രായശഃ മനനപൂർവകത്വ വിജ്ഞാനസ്യ, ഇവിടെ പൊതുവെയുള്ള വിജ്ഞാനത്തെ കുറിച്ച് പറയണം, ജ്ഞാനത്തെ കുറിച്ച്. നാണ്യദ്വിജാനാദി എന്ന് പറഞ്ഞു, ഒന്നും അറിയുന്നില്ല. പൊതുവെ ഒരറിവുണ്ടാകണമെങ്കിൽ അവിടെ മനനം, മനസ്സിന്റെ പ്രവൃത്തി സംഭവിക്കണം, മനന രൂപത്തിലുള്ള പ്രവൃത്തി സംഭവിക്കണം. നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ ചിന്തിച്ചു അറിഞ്ഞു, മാനസികമായ ആന്തരികമായ അറിവുകളൊക്കെ അങ്ങനെയാണ്, ചിന്തിച്ചു മനസ്സിലാക്കുന്നു. പുതിയ പുതിയ വിഷയങ്ങളെ മനസ്സിൽ ഗ്രഹിക്കുന്നത് ചിന്തിച്ച് മനസ്സിലാകുന്നു, അല്ലാതെയും ഉണ്ടാകും. ഇന്ദ്രിയ വിഷയ സംബന്ധം ഉണ്ടാകുമ്പോൾ ഒരു മനനപൂർവകമല്ലാതെ തന്നെ പെട്ടെന്ന് അറിവുണ്ടാകും, വിഷയജ്ഞാനം ഉണ്ടാകും. ഇതങ്ങനെയല്ല, മനുഷ്യന് ഉണ്ടാകുന്ന വിശേഷിച്ചുള്ള ജ്ഞാനങ്ങളെ കുറിച്ച് പറയുകയാണ്. അവിടെ മനനത്തിന് ശേഷം അറിവുണ്ടാകുന്നു. അപ്പോ വിശേഷിച്ചതെങ്കിലും ഒരു ജ്ഞാനത്തെ കുറിച്ച് പറയുന്ന അനുഭവം, എനിക്കങ്ങനെ ഒരു വിശേഷ ജ്ഞാനം ഉണ്ടായി. സാറിന് നിങ്ങൾക്കാർക്കുള്ള അനുഭവം എന്താ? എനിക്കുണ്ടായ ഒരു വിശേഷിച്ചുള്ള അനുഭവം. ആ അനുഭവം ഈ ജാഗ്രതയിൽ എനിക്ക് പറയാനും പറ്റത്തില്ല. ഈ ജാഗ്രതയിൽ നിങ്ങളായിരുന്നു അനുഭവിക്കുന്നതല്ല, താരതമ്യപ്പെടുത്തി പറഞ്ഞില്ല അതുപോലെയാണ് ഇതുപോലെയാണ് എന്ന് താരതമ്യപ്പെടുത്തി പറഞ്ഞു തരാനുള്ള അറിവ് ആർക്കും ഇല്ല. അതൊരു വിശേഷമായ അറിവാണ്. പക്ഷെ ആ അറിവ് ഞാൻ അനുഭവിച്ചു. അതെവിടെ അനുഭവിച്ചത്? ഈ തലത്തിലല്ല, മനസ്സിന്റെ മറ്റേതൊരു തലത്തിൽ എന്ന് പറയുന്നിടത്തും അവിടെ മനസ്സിനെ അംഗീകരിച്ചു. ഏത് അനുഭവത്തെ കുറിച്ച് പറഞ്ഞാലും ശരി, മനസ്സ് വേണം. മനസ്സില്ലെങ്കിൽ അനുഭവമില്ല സുഷുപ്തി. ഒരു ഉദാഹരണമായിട്ട് അതിനെ വെച്ച് മനസ്സിലാക്കിയാൽ മതി, ഈ പറയുന്നതല്ല. എന്നാലും ഇത് മനസ്സിലാകത്തുള്ളൂ ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തോ കടങ്കഥ പോലെ തോന്നും, കെട്ടുകഥ പോലെ തോന്നും. സുഷുപ്തിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത് മനസ്സിലാകും. നാണ്യദ്വിജാനാദി ഒന്നും തന്നെ ഇവിടെ അറിയുന്നില്ല, മനനം ചെയ്യുന്നില്ല, ദർശന ശ്രവണാദികളില്ല. പറയുന്നു അതാണ് സുഖം. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള സുഖങ്ങളല്ല, നമ്മൾ കേട്ടിട്ടുള്ള സുഖങ്ങളെല്ലാം നമ്മൾക്ക് ഇന്നുള്ള സുഖവുമായി താരതമ്യപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇതിലും വലിയൊരു സുഖം, അവസാനിക്കാത്ത സുഖം. ഇതങ്ങനെയല്ല. ഏവം ലക്ഷണോ യസ ഭൂമ, ഇവിടെ പറയുന്ന ഭൂമ, ഭൂമാവിനെ കുറിച്ച് എന്താകുന്നത്? തസുഖം യോ വൈ ഭൂമ തസുഖം. ഭൂമ വൈ സുഖം, ഈ ഭൂമാവ് തന്നെയാണ് സുഖം. ഇപ്പൊ ദുഃഖത്തിന്റെ മറുകര കടക്കണം എന്ന് പറയുമ്പോ, സുഖത്തെ പ്രാപിക്കണം എന്ന് പറയുമ്പോ, അതിന് സമാധാനമായി സനത്കുമാരൻ പറഞ്ഞു കൊടുക്കുന്ന ഭൂമാവിനെ കുറിച്ചാണ്. സ്വസ്വരൂപമായിരിക്കുന്ന ഭൂമാവ്, കിമത്ര പ്രസിദ്ധ അന്യദർശനാഭാവോ ഭൂമിന് വിച്ചത് നാന്യ പശിതി ഇത്യാദിന. എന്താ ഇവിടെ പറയുന്നത്? ഒന്നും അറിയുന്നില്ല. ഹിമത്ര പ്രസിദ്ധ അന്യദർശന അഭാവോ ഭൂമിനി വെച്ചത്. അന്യദർശനം എന്ന് പറയുന്ന പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് സമാധിയെ കുറിച്ച് തന്നെ ആയിക്കൊള്ളട്ടെ, ഗുരു പറയുന്നു ഞാൻ സമാധി അനുഭവിക്കുന്നു, ശിഷ്യന് മനസ്സിലാവും എനിക്കില്ലാത്ത എന്തൊരു അനുഭവമാണ്. ഗുരുവിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ്, അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അങ്ങനെ മനസ്സിലാവും. എന്തുകൊണ്ട്? ഒരാളുടെ അനുഭവമാണ്, വേറെ ആൾക്ക് അതിനെ കുറിച്ച് പ്രത്യക്ഷമല്ലെങ്കിൽ മനസ്സിലൂടെ ഊഹിക്കാനും സങ്കല്പിക്കാനും എല്ലാം കഴിയും. ഇവിടെ അങ്ങനെയല്ല. അങ്ങനെയുള്ള പ്രസിദ്ധമായ അന്യദർശനങ്ങൾ, അനുഭവങ്ങൾ, തന്റേതായാലും ശരി അന്യന്റേതായാലും ശരി, അതിന്റെ അഭാവമാണ് ഇവിടെ പറയുന്നത്. ഭൂമിനി ഇവിടെ ഒരു തരത്തിലുള്ള അനുഭവത്തെയും പറയുന്നില്ല. പിന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട്, എന്താണ്? നാന്യ പശ്യതി നാന്യ ശൃണോതി. ഇത് പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്നു. പറഞ്ഞു പറഞ്ഞതും അജ്ഞാനത്തിലാണോ എത്തിച്ചേരുന്നതല്ല. അത് അന്യന പശ്യതി ആത്മാനം പശ്യതി. ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്യന പശ്യതി, മറ്റൊന്നിനെ അറിയുന്നില്ല. കാണുക എന്ന് വെച്ചാൽ ഭക്ഷ്യകാരൻ പറഞ്ഞതുപോലെ അറിയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂമാവെന്ന് പറയുന്നവര് ആത്മാനം പശ്യതി, അവനവനെ കുറിച്ച് എന്ന് പറയുന്നു. സനത്കുമാരൻ പറയുമ്പോൾ സനത്കുമാരനെ കുറിച്ച്, നാരദൻ പറയുമ്പോൾ നാരദനെ കുറിച്ചാണ് പറയുന്നു. അന്യത് പശ്യതി ആത്മാനം പശ്യതി, തന്നെ അറിയുന്നു എന്നാ പറയുന്നു വ്യക്തമായിട്ട്. ഏതെങ്കിലും സുഖത്തെയോ ഏതെങ്കിലും ദുഃഖത്തെയോ ഒന്നിനെയല്ല, തന്നെ അറിയുന്നു, അതിനെ നിഷേധിക്കുന്നു. തന്നെ കുറിച്ചുള്ള അറിവിനെ നിഷേധിക്കുന്നില്ല. തന്നെ അറിയുന്നു എന്നതിന് വിശേഷിച്ച് പറയേണ്ട കാര്യമില്ല. നാരദൻ സനത്കുമാരെ ഉപദേശിക്കേണ്ട കാര്യമില്ല, എല്ലാവരും അവരവരെ അറിയുന്നുണ്ട്. അതിനെന്താ പ്രത്യേകത? ആത്മാനം പശ്യതി എന്ന് പറഞ്ഞു, തന്നെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ തന്നെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണെന്നാണ് ഇനി വിശദീകരിക്കുന്നത്. എന്തല്ല എന്ന് പറയുന്നു, എന്താണെന്നും പറയുന്നു, രണ്ടും പറയുന്നു. ഈ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇനി പറയുന്ന തന്നെ കുറിച്ചുള്ള അറിവ് അതെന്താണോ, അതിനെന്താ പ്രത്യേകത? തുടർന്ന് ചർച്ച ചെയ്യുന്നതെല്ലാം അതിനെ കുറിച്ചാണ്. ആത്മദർശനം, അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതെന്താണ്? അതിനെക്കുറിച്ച് അറിയണമല്ലോ, അതിന്റെ സ്വരൂപം എന്താണെന്ന് അറിയണമല്ലോ. എല്ലാ അറിവിനെയും നിഷേധിച്ചിട്ട് പിന്നെ ഒരു ആത്മദർശനം, അതെന്താ? ഇന്നും ഒരു ദർശനം ബാക്കി വന്നത്. അത് വിശദീകരിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ സംശയം വരുന്നു, എന്താ ഈ ആത്മദർശനം? ജിജ്ഞാസ വരുന്നു, സംശയം വരുന്നു, ദർശനങ്ങളൊന്നും ഇല്ലെന്നും പറയുന്നു. വീണ്ടും ആത്മദർശനത്തെ കുറിച്ച് പറയുന്നു. അപ്പോ ആ വരുന്ന സംശയം അത് പരിഹരിച്ചാൽ മതി. ആത്മദർശനത്തെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളെ പരിഹരിക്കാവുള്ളൂ. അജ്ഞാന സംശയം പരിഹരിക്കുന്നു, അത് പരിഹരിച്ചാൽ ആത്മദർശനം പൂർണ്ണമായി, അത് പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് വീണ്ടും അതിനെ കുറിച്ച് പറയുന്നത്. കിഞ്ചാത ഇതുകൊണ്ടെന്താ ഇത്രയും പറഞ്ഞുകൊണ്ട്? അത് ഒന്ന് പറഞ്ഞു, ഇത് അനുഭവിക്കുന്നതല്ല, അനുഭവിക്കുന്നതെല്ലാം വിഷയങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെ വിഷയമല്ല, മനസ്സിന്റെ വിഷയമല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം വന്നു ചേർന്ന ഇവിടെ ആത്മദർശനത്തിൽ വീണ്ടും അനുഭവത്തിലേക്ക് വന്നു. ഇന്റെ അത്തഹ ചോദിക്കുന്നു, ഇതുകൊണ്ടെന്താ, എന്താ നിങ്ങൾ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തത്വം? യദ്യ അന്യദർശനാന്തി അഭാവം മാത്രം തഥാ ദ്വൈത സംവ്യവഹാര വിലക്ഷണോ ഭൂമി യുക്തം ഭവതി. അതിന് അതിനെ കുറിച്ച് ആത്മദർശനത്തെ കുറിച്ച് പറയും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അന്യദർശനാന്തി അഭാവം മാത്രം, അതാണോ ഉദ്ദേശിക്കുന്നത്? ആത്മദർശനം എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെയും ദർശിക്കുന്നില്ല, ഇതാണ് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. വളവും തിരിവൊന്നും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മദർശനം എന്ന് വെച്ചാൽ മറ്റൊന്നും ദർശിക്കുന്നില്ല, ഒന്നിനെയും ദർശിക്കുന്നില്ല, അതിനാണ് ആത്മദർശനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുകയാണെങ്കിൽ ഇത്രമാത്രം മനസ്സിലാക്കാം. ഭൂമിയെ കുറിച്ച് എന്താണ്? തഥാ ദ്വൈത സംവ്യവഹാര വിലക്ഷണോ ഭൂമായിത്യുക്തം ഭവതി. ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്നു. ഏതെല്ലാം അനുഭവങ്ങളുണ്ടോ അതിനൊന്നും വിലക്ഷണമായത്, അതല്ലാത്തത്, അതിനൊന്നും മാറി നിൽക്കുന്നത്, ആ സ്വഭാവത്തിലല്ലാത്തത്, ഇത്രയൊരർത്ഥം മനസ്സിലാക്കും. മനസ്സിലാക്കണമല്ലോ അതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇതാണോ ഭൂമ എന്ന് പറയുന്നത്? കാരണം നിങ്ങൾ പറയുന്നത് പരസ്പര വിരുദ്ധം പോലെ തോന്നുന്നു. ഒരിക്കൽ പറയുന്നു, അവിടെ ദർശന ശ്രവണങ്ങൾക്ക് വിഷയമല്ല, മനനത്തിന് വിഷയമല്ല, വിജ്ഞാനത്തിന് വിഷയമല്ല, നന്യജ്ഞാനാദി സർവ അറിവുകളെ അവിടെ നിഷേധിക്കുന്നു. പിന്നെ പറയുന്നു ആത്മദർശനം എന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്നതിനൊരർത്ഥം വേണം. എല്ലാ ദർശനങ്ങളിൽ നിന്നും വിലക്ഷണമായിരിക്കുന്നു. അങ്ങനെ ഈ ദർശനങ്ങളുടെ ഒന്നും പട്ടികപ്പെടുത്താൻ ഒക്കത്തില്ല. ഒരു അനുഭവത്തിന്റെയും പട്ടികയിൽ പെടുത്താൻ കഴിയാത്ത ഒന്നും ഇതാണോ? ഇതായിരിക്കും എന്റെ താല്പര്യം. അങ്ങനെയാണെങ്കിൽ അഥ അന്യദർശന വിഷയ വിശേഷ പ്രതിഷേധന ആത്മാനം പ്രസിദ്ധിപ്പിച്ചതേ തഥായകസ്മിന്നേവ ക്രിയാകാരക ഫലഭേദോ അഭ്യേദോ ഭവേ. അല്ലാതെ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെ ഞാൻ മനസ്സിലാക്കണം എന്താണോ സാർ നമ്മൾ മനസ്സിലാക്കുന്നത്, അവിടെ മറ്റൊന്നിനെ അറിയുന്നില്ല, പക്ഷെ ആത്മാവിനെ അറിയുന്നുണ്ട്. ആത്മാവിനെ അറിയുന്ന അറിവൊഴിച്ച് ബാക്കി എല്ലാ അറിവിനെയും നിഷേധിക്കുക, അതാണോ? അങ്ങനെ സാറിന് നമ്മൾ മനസ്സിലാക്കും. ഗുരു ആത്മജ്ഞാനിയാണ്, ആത്മാവിനെ അറിയുന്നുണ്ട്, ഞാനത് അറിയുന്നില്ല. എനിക്കില്ലാത്ത ഒരു അറിവുള്ള ആള്, അതാണ് ഗുരു എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അന്യദർശന വിശേഷ പ്രതിഷേധേന, അന്യദർശന വിശേഷങ്ങളെല്ലാം നിഷേധിക്കുന്നു. ബാക്കി ജാഗ്രത സ്വപ്നം എന്തൊക്കെയുണ്ടോ എല്ലാം നിഷേധിക്കുന്നു. ആത്മാനം പശ്യതി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? തന്നെ ദർശിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരാൾ ആത്മജ്ഞാനി എന്ന് വിളിക്കുന്നത്? അജ്ഞാനിയാണ് ഇയാൾ, ജ്ഞാനിയാണ് എന്ന് വേർതിരിക്കുന്ന എന്തിനു? ജ്ഞാനം ഉണ്ടായിട്ടല്ലേ. അപ്പൊ അജ്ഞാനിക്കില്ലാത്ത എന്ത് ജ്ഞാനം? ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, അതുള്ള ആത്മജ്ഞാനി എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൂമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? ആത്മാനം പശ്യതി ഇച്ഛതി എന്നാണ് പറയുന്നതെങ്കിൽ അതും എനിക്കൊന്നും മനസ്സിലാക്കണമല്ലോ. എന്താണ് കേൾക്കുന്നവന്റെ അനുഭവത്തിന് യുക്തിക്ക് ഒട്ടും നിരക്കാത്തതിന് അതിന് ഗുരുവിന്റെ അനുഭവമാണെന്ന് പറഞ്ഞാലും എങ്ങനെ സ്വീകരിക്കും? ഗുരു പറയുകയാണ് എനിക്ക് കൊമ്പുണ്ട്, നിനക്ക് കൊമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് സ്വീകരിക്കുന്നു? കൊമ്പുണ്ടെങ്കിൽ കാണണ്ടേ? കൊമ്പുണ്ടെങ്കിൽ അത് കാണണമല്ലോ. കാണാത്ത കൊമ്പെന്താ? കൊമ്പ് തലയിലാ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടു തന്നെ തീർന്നു. ഗുരു പറയാൻ എനിക്ക് കൊമ്പുണ്ട്, നിനക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കണ്ട? അതുപോലെ ഇവിടെ എല്ലാ ദർശനത്തെയും നിഷേധിച്ചിട്ട് പറയുന്നു ആത്മദർശനത്തെ, ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തഥായകസ്മിന്നേവ ക്രിയാകാരക ഫലഭേദോ അഭ്യുഗതോ. വീണ്ടും നിങ്ങൾ പഴയ സ്ഥലത്തെ നയിപ്പിച്ചു. വീണ്ടും നിങ്ങൾ എന്തിനെയാണോ നിഷേധിച്ചത് അതിനെ സ്വീകരിക്കേണ്ടി വരും. ഇവിടെ ശിഷ്യൻ ഗുരു ആയാലും ശരി, വെറുതെ വിടുന്നില്ല. എന്താണ് നിഷേധിച്ചത്? ദർശനഗ്രഹണാദികളുടെ അഭാവം എന്ന് പറഞ്ഞു. ഒന്നുമില്ല ഭൂമ എന്ന് പറഞ്ഞു. ഒരനുഭവം അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഒരനുഭവം ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ വീണ്ടും എന്തായി അവിടെ അനുഭവം വന്നു? കാണുന്നവനായി, അനുഭവിക്കുന്നവനായി, ക്രിയാകാരക ഫലഭേദങ്ങളെല്ലാം അവിടെ വരും. അനുഭവിക്കൽ, അനുഭവിക്കുന്നവൻ, അനുഭവ വിഷയം, അനുഭവം എല്ലാം വരും. അപ്പോ നിങ്ങള് നാന്യ ശൃണോതി അന്യ നാന്യ പശ്യതി ദർശതി എന്നൊക്കെ പറഞ്ഞതിനെ അർത്ഥമില്ലാതെ വരും. അവസാനം വീണ്ടും എന്താ? ഒരനുഭവം.